പ്രൈസ് ദ ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി റോമർ കെഴുതിയ ലേഖനം 8:2. ദ ബുക്ക് ഓഫ് റോമൻസ് chapter 8 verse 2. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. പരിശുദ്ധാത്മാവെന്ന സഹായി, ഹോളി സ്പിരിറ്റ് ദ ഹെൽപ്പർ. ചൂടും തണുപ്പും രണ്ട് വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. ഇവ രണ്ടും കൂടെ ചേരുമ്പോഴാണ് സാമാന്യമായ കാലാവസ്ഥ ഉണ്ടാകുന്നത്. ലോകചിന്തകളും ആലോചനകളും ദൈവത്തോട് വൈരുദ്ധ്യമുള്ളതാണ്. ഈ വൈരുദ്ധ്യങ്ങളെ ആത്മീയ ജീവന് സഹായകരമാക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. തന്നെ ലോകം പകച്ചതിനാൽ തന്നിൽ വിശ്വസിക്കുന്നവരെ പകയ്ക്കുമെന്ന് യേശു മനസ്സിലാക്കിയതിനാലാണ് ദൈവിക ആളത്വമുള്ള പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ചു വാങ്ങി നമുക്ക് അഥവാ സഭയ്ക്ക് നൽകിയത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നാം ഈ ലോകത്തിൽ ജീവിച്ചാൽ ലോകത്തിൻ്റെ പകയിൽ തണുത്തുറഞ്ഞ് പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ചൂടേറിയ സാന്നിധ്യം നമ്മുടെ വിശ്വാസ ജീവിതം തണുത്തുറഞ്ഞു പോകാതെ സഹായിക്കുന്നു. അപ്പോൾ കേൾവിക്കാരായ നിങ്ങൾക്കൊരു സംശയം തോന്നാം, പരിശുദ്ധാത്മാവിന് ചൂടുണ്ടോ? 1:3 ആത്മാവ് ജലത്തിൽ പരിവർത്തിച്ചു എന്ന് കാണാം. Genesis 1:3, Spirit of God was hovering over the waters. പരിശുദ്ധാത്മാവിൻ്റെ ചൂടേറിയ സാന്നിധ്യമാണ് പാഴും ശൂന്യവുമായി കിടന്നിരുന്ന ഭൂമിയെ ഫലമുള്ളതാക്കി തീർത്തത്. ഇപ്രകാരം നമ്മുടെ വിശ്വാസം തണുത്തുറഞ്ഞു പോകാതെ പരിശുദ്ധാത്മാവ് തൻ്റെ ചൂടേറിയ സാന്നിധ്യത്തിൽ നമ്മളെ ഫലമുള്ളവരാക്കി തീർക്കുന്നു. ഈ സാന്നിധ്യം നമുക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. പിതാവിനും പുത്രനുമുള്ള അതേ ജ്ഞാനവും ശക്തിയും മഹത്വവുമുള്ള സർവവ്യാപിയാണ് ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ആളത്വമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുവാനും കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന വിധങ്ങൾ ഏതെല്ലാമാണ്? 1, പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമ്മുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. പുത്രൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത ചെയ്യുന്നത് പോലെ ഭൂമിയിൽ നിന്നുള്ള നമ്മുടെ യാചനയെ പിതാവിൻ്റെ മുൻപിൽ എത്തിക്കുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, പുത്രൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത ചെയ്യുന്നത് പോലെ ഭൂമിയിൽ നിന്നുള്ള നമ്മുടെ യാചനയെ പിതാവിൻ്റെ മുൻപിൽ എത്തിക്കുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അല്ലാതെ മരിച്ചു മൺമറഞ്ഞ ആരുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ പ്രാർത്ഥന ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമില്ലാത്ത പ്രാർത്ഥന വെറുതെ വാക്കുകളുടെ ജൽപ്പനമായി ജീവനും ചൈതന്യവും ഇല്ലാത്തതാകുന്നു. പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രാർത്ഥനയിൽ കർത്താവിനെ സമീപിക്കണമെന്നും ദൈവഹൃദപ്രകാരം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീനെന്ന് പൗലോസ് എഫസോസുകാരോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ സ്ഥിരത നമ്മിലും കാണേണ്ടതാണെന്ന് അറിയുക. ഈ സ്ഥിരത പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ഒരു ദൈവബൈതൽ ധരിക്കേണ്ടുന്നതാണ്. ദൈവത്തിൻ്റെ സർവായുധവർഗം എന്തെല്ലാമാണെന്ന് എഫേസ്യർ കെഴുതിയ ലേഖനം 6:10-17 വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 18 വാക്യത്തിൽ പൗലോസ് പ്രത്യേകം പറയുന്നത് ശ്രദ്ധിക്കുക, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുക. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവൻ വിശ്വാസത്തിലും സ്ഥിരതയുള്ളവനായിരിക്കും. നാം സ്ഥിരതയുള്ളവരാണോ? ജീവിതത്തിൽ ഒരിക്കൽ നമുക്ക് ചിന്തിക്കാൻ ഒരവസരം, ദൈവമേ ഞാൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവനാണോ? വിശ്വാസത്തോടെ തന്നെയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ പ്രാർത്ഥനയിൽ അപാകതകളുണ്ടോ? എങ്കിൽ, വിശ്വാസത്തോടെ അല്ല എങ്കിൽ എന്നെ അത് ബോധ്യപ്പെടുത്തണമെന്ന പ്രാർത്ഥനയോടുകൂടി വീണ്ടും നിങ്ങളെ പ്രാർത്ഥനയിലേക്കായി ഒരുക്കുന്നു. ഒരു വിഷയത്തെ പറ്റി പ്രാർത്ഥിപ്പാനുള്ള ഭാരം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥനയിൽ ആ വിഷയത്തെ ബോധ്യപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവാണ്. റോമർ 8:26 വായിക്കുക. വചനം ഗ്രഹിക്കുവാൻ കഴിവുള്ളവരാക്കേണമെന്ന് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു. എഫേസ്യർ 3:14-21 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ മറുപടിക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. പ്രാർത്ഥനയുടെ മറുപടിക്കായി ക്ഷമയോടെ കാത്തിരിക്കുക. വചനം ഗ്രഹിക്കുവാൻ കഴിവുള്ളവരാക്കണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ മറുപടിക്കായി നാം ക്ഷമയോടെ കാത്തിരിക്കേണ്ടുന്നതാണ്. റോമർ 8:13-25 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കണം. പ്രാർത്ഥനയ്ക്കായി, നമുക്ക് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടിക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാൻ കൃപയും വിശ്വാസവും തരുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ടാമതായി, ആത്മാവ് നമ്മെ വഴി നടത്തുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നുവെന്ന് യോഹന്നാൻ 16:13 കാണാം. ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മെ നടത്തുന്നവൻ ആ വഴിയെ നടക്കുവാനുള്ള അനുസരണ മനോഭാവവും നമുക്ക് തരുന്നു. ഉദാഹരണമായി, എരിഹോ മതിലിന് ചുറ്റും എത്ര പ്രാവശ്യം നടക്കണമെന്നും ആ നടക്കേണ്ടുന്നതിന് ഒരു ഓർഡർ ഉണ്ടെന്നും അത്രയും ദിവസം ആ നടക്കുന്ന സമയത്ത് ആരും മിണ്ടരുതെന്നും ഉള്ള നിർദ്ദേശത്തെ, ദൈവിക നിർദ്ദേശത്തെ അനുസരിക്കുവാൻ ആ ജനം തയ്യാറായി. ആരും അനുസരണക്കേട് കാണിച്ചില്ല. അതിൻ്റെ ഫലമാണ് അവരനുഭവിക്കുകയും ചെയ്തു. അവർ ഏറ്റവും കരുതലുള്ളവരായി ആ എരിഹോ പട്ടണത്തിൻ്റെ അകത്ത് കയറുവാൻ അവർക്ക് ദൈവം സഹായിച്ചു. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് നമ്മളെ വഴി നടത്തണമെങ്കിൽ ദൈവമക്കൾ ജഡത്തെ ക്രൂശിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ വഴിയെ നടക്കുവാൻ അപ്പോൾ നമ്മെ പരിശുദ്ധാത്മാവ് സഹായിക്കും. മൂന്നാമതായി, സകലവും ഉപദേശിച്ചു തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 14:26 അത് കാണാം. പിതാവ് പുത്രൻ്റെ നാമത്തിൽ അയപ്പാനുള്ള കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. ഈ കാര്യസ്ഥൻ സകലവും ഉപദേശിച്ച് തരുന്നതിനാൽ മറ്റാരും ഒരു ദൈവപൈതലിനെ ഉപദേശിക്കേണ്ട കാര്യമില്ല. 1 യോഹന്നാൻ 2:27 വാക്യങ്ങളിൽ അത് കാണാവുന്നതാണ്. കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. നാലാമതായി, കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. എന്നേക്കും നമ്മോട് കൂടെ ഇരിപ്പാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം ചോദിച്ചു വാങ്ങിയത്. എന്നാൽ പുത്രൻ നേടിത്തന്ന വിലയേറിയ ഈ സമ്പത്തിനെ ലോകം അറിയുന്നില്ല. കൂടെ വസിക്കുന്നവൻ പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും നമ്മെ ബോധ്യപ്പെടുത്തുന്നവനാകുന്നു. കൂടെ വസിക്കുന്നതിനാൽ നാം അവനെ അറിയുകയും അവൻ നമ്മെ അറിയുകയും ചെയ്യുന്നു. അഞ്ചാമതായി, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിയുള്ള സാക്ഷികളായി മാറ്റുന്നു. അപ്പോസ്തോല പ്രവൃത്തി 1:8 വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയുന്ന ശ്രദ്ധിക്കുക. നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിൻ. ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണമെങ്കിൽ, ശക്തിയുള്ള സാക്ഷികളായെങ്കിലേ പറ്റൂ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. ഈ നല്ലവനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിപ്പാൻ സാധ്യമല്ല. എപ്പോഴും പ്രവർത്തന നിരതനായ പരിശുദ്ധാത്മാവ് നമ്മെ ജയജീവിതത്തിലേക്ക് നയിക്കുന്നതിനാൽ പരിശുദ്ധാത്മ നിറവുള്ളവരാകുവാൻ ആഗ്രഹിക്കുക. അതിനായി ദൈവം കൃപ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന 5 വിധങ്ങൾ ഏതെല്ലാമെന്നൊന്ന് ഒരിക്കൽ കൂടെ പറയാം. ഒന്നാമതായി പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. രണ്ടാമതായി പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്നു. മൂന്നാമത് സകലവും നമുക്ക് ഉപദേശിച്ചു തരുന്നു. നാലാമത് അവൻ നമ്മുടെ കൂടെ വസിക്കുന്നു. അഞ്ചാമത് ശക്തിയുള്ള സാക്ഷികളാക്കി നമ്മെ മാറ്റുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് ആഗ്രഹിക്കുക. പ്രതികൂലം നിറഞ്ഞ ഈ ലോകത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ഭാരപ്പെടുന്ന ജനമേ, ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവേ എന്നെ വഴി നടത്തണമേ, ഞാൻ തനിയെ നടക്കാൻ ശക്തിയില്ലാത്തവനാകുന്നു, അശക്തരായ ഞങ്ങളെ വഴി നടത്തുവാൻ പിതാവേ അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുക. നിശ്ചയമായും പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ച പിതാവേ, ഭൂമിയിലെ ഞങ്ങളുടെ വിഷയങ്ങൾ അങ്ങേ അറിയിപ്പാൻ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർക്കായി പ്രാർത്ഥിപ്പാനുള്ള ഭാരം അവിടുന്ന് ഞങ്ങൾക്ക് തന്നല്ലോ. തക്ക സമയത്ത് അതിനെ ഞങ്ങളെ ഓർപ്പിക്കുവാൻ അങ്ങ് അയച്ചു തന്ന പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. പരിശുദ്ധാത്മാ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിച്ച് അങ്ങയുടെ നല്ല സാക്ഷികളായി ഈ ലോകമാകുന്ന വൻകാട്ടിൽ മുമ്പോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തി കൂടെയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. bible.study.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.